الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد അശാന ശേഷമുള്ള ദർസുകളിൽ നിസ്കാരത്തിലെ അദ്കാറുകളുടെ വിശദീകരണമാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചത്. ഇൻഷാ അല്ലാഹ് ഹസറുൽ മുസ്ലിം എന്ന ഗ്രന്ഥം അതിൽ വന്ന ദിക്റുകളായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ദർസിൽ വിശദീകരിക്കാം. നിസ്കാരത്തിലെ ദിക്റുകൾ അവയുടെ അർത്ഥം മനസ്സിലാക്കുക എന്നത് നിസ്കാരം എന്ന ഇബാദത്ത് ശരിയാം വണ്ണം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. കാരണം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള മുനാജാത്തിലാണ്, രഹസ്യ സംഭാഷണത്തിലാണ് ഒരു മുസ്ലിം പ്രവേശിക്കുന്നത്. എന്താണ് ഞാൻ അള്ളാഹുവിനോട് പറയുന്നത് എന്നത് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ ഇബാദത്തിൻ്റെ ആസ്വാദനം നമുക്ക് ലഭിക്കുകയുള്ളൂ. നിസ്കാരം ആരംഭിക്കുന്നത് തക്ബീർ കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിഫ്താഹുസ്സലാത്തി അത്തുഹൂർ. നിസ്കാരത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് ശുദ്ധിയാണ്, വുളു എടുക്കുക എന്നതാണ്. വതഹ്രീമുഹ തക്ബീർ, നിസ്കാരം അതിൻ്റെ തഹ്രീം തക്ബീറാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ തക്ബീറിന് തക്ബീറത്തു അൽ ഇഹ്റാം എന്ന പേര് പറയുന്നത്. തക്ബീറത്തു അൽ ഇഹ്റാം എന്ന പേര് വന്നത് തഹ്രീം എന്നതിൽ നിന്നാണ്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹറാമാക്കുന്നു എന്നാണ്. ഈ തക്ബീർ ചൊല്ലുന്നതോടുകൂടി ഇത്രയും നേരം അനുവദിക്കപ്പെട്ടിരുന്ന പലതും ഇനി ഹറാമാണ്. അങ്ങനെ പല കാര്യങ്ങളെയും ഹറാമാക്കുന്ന തക്ബീറായതുകൊണ്ടാണ് ഇതിന് തക്ബീറത്തുൽ ഇഹ്റാം എന്ന പേര് വന്നത്. കൈകെട്ടിയാൽ ഇനി സാരം പാടില്ല, ചിരി പാടില്ല, അനാവശ്യമായ അനക്കങ്ങൾ പാടില്ല, ഇങ്ങനെ കുറേ കാര്യം അതോടുകൂടി ഹറാമാക്കുന്നത് കൊണ്ടാണ് തക്ബീറത്തു അൽ ഇഹ്റാം എന്ന പേര് ആദ്യത്തെ തക്ബീറിന് വന്നത്. വതഹ്ലീലുഹ തസ്ലീം, അതിൻ്റെ തഹ്ലീൽ, തഹ്ലീൽ എന്ന് പറഞ്ഞാൽ തഹ്രീമിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഹറാമാക്കുക എന്നതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഹലാലാക്കുക. വതഹ്ലീലുഹ, നിസ്കാരം അതിൽ നിന്ന് വിരമിപ്പിക്കുന്ന തഹ്ലീൽ ഏതാണ്? തസ്ലീമാണ്, അസ്സലാമു അലൈക്കും എന്ന് പറയില്ല. നിസ്കാരത്തിൻ്റെ തുടക്കം ഈ പറഞ്ഞ അല്ലാഹു അക്ബർ എന്ന തക്ബീർ കൊണ്ടാണ് ആരംഭിക്കുന്നത്. മുൻപ് നമ്മൾ നിസ്കാരത്തിൻ്റെ രൂപം വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു തക്ബീർ ചൊല്ലുന്നതിന് മൂന്ന് രൂപങ്ങളുണ്ട്. ഒന്നല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതോടൊപ്പം തന്നെ കൈ ഉയർത്തുക, എന്നിട്ട് കൈകെട്ട്. കൈ ഉയർത്തുന്നതോടൊപ്പം അല്ലാഹു അക്ബർ, ഇങ്ങനെ കൈകെട്ടുക. അതല്ലെങ്കിൽ തക്ബീർ ആദ്യം ചൊല്ലുക, എന്നിട്ട് പിന്നെ കൈ ഉയർത്തുക, അല്ലാഹു അക്ബർ, ഇങ്ങനെ തക്ബീർ ചൊല്ലിയതിന് ശേഷം കൈ ഉയർത്തുക. മൂന്നാമത്തെ രൂപം, കൈ ഉയർത്തിയതിന് ശേഷം തക്ബീർ ചൊല്ലുക, കൈ ഉയർത്തുക, അല്ലാഹു അക്ബർ. ഈ മൂന്ന് രൂപങ്ങളും തക്ബീറിൽ വന്നിട്ടുണ്ട്. ഇതാണ് തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ കാര്യം. എന്നാൽ മറ്റ് തക്ബീറുകളും അദ്കാറുകളും ഒക്കെ അവ പ്രവൃത്തിയോടൊപ്പം തന്നെ ചെയ്യണം. റുക്കൂഇലേക്ക് പോകുമ്പോൾ തക്ബീർ ചൊല്ലണം, റുക്കുവിലേക്ക് കുനിയുമ്പോൾ അള്ളാഹു അക്ബർ. കുനിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് തക്ബീർ ചൊല്ലേണ്ടത്. ചില ആളുകൾ ചെയ്യുന്നത് പോലെ ആദ്യം തക്ബീർ ചൊല്ലിയതിന് ശേഷം റുക്കുവിലേക്ക് പോവുകയോ റുക്കുവിലെത്തിയതിന് ശേഷം തക്ബീർ ചൊല്ലുകയോ അല്ല വേണ്ടത്. പിന്നെയോ റുക്കുവിലേക്ക് പോകുന്ന സന്ദർഭത്തിലാണ് തക്ബീർ വേണ്ടത്. ഷമി അള്ളാഹു ലിമൻ ഹമീദ എന്ന് പറയേണ്ടത് ഉയരുമ്പോഴാണ്. അടുത്ത അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് സുജൂദിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്. എന്നാൽ ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ് തക്ബീറത്തുൽ ഇഹ്റാം. അത് ചൊല്ലിയതിന് ശേഷം കൈവർത്താം, ചൊല്ലുന്നതിന് മുൻപ് കൈവർത്താം, ചൊല്ലുന്നതിനോടൊപ്പം കൈവർത്താം. അള്ളാഹു അക്ബർ എന്ന വാക്ക് ഇസ്ലാമിൽ വലിയ പദവിയും സ്ഥാനവുമുള്ള വാക്കാണ്. അതിൻ്റെ പ്രതിഫലം വളരെ വലുതാണ്. അനേകം തെളിവുകൾ അതിൻ്റെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്നതായി വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ആദ്യം നൽകപ്പെട്ട കൽപ്പനകളിലൊന്ന് തക്ബീർ ചൊല്ലാനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ റബ്ബക ഫകബ്ബർ. യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതച്ചുമൂടി കിടക്കുന്നവനെ, ഖും, നീ എഴുന്നേൽക്കുക, ഫഅൻദിർ, നീ ജനങ്ങൾക്ക് താക്കീത് നൽകുക, വറബ്ബക ഫകബ്ബർ, നിന്റെ റബ്ബിനു വേണ്ടി നീ തക്ബീർ ചൊല്ലുക. ചിലർ പറഞ്ഞു വറബ്ബക ഫകബ്ബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദാണ്. തൗഹീദ് തക്ബീറാണ്, തക്ബീർ തൗഹീദാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യം കൽപ്പിക്കപ്പെട്ട കാര്യമാണ് തക്ബീർ. അല്ല, ഇസ്ലാമിലെ ഇബാദത്തുകളുടെ അടയാളങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് തക്ബീർ. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, വലിദാലിക കാന ഷഅഇറു സ്വലാ വൽ അദാൻ വൽ അഅയാദ് വൽ അമാകിനിൽ ആലിയ ഹുവ തക്ബീർ. ഇസ്ലാമിൽ നിങ്ങൾ നോക്കൂ, നിസ്കാരം അതിൻ്റെ പ്രാരംഭം തക്ബീർ കൊണ്ടാണ്. നിസ്കാരത്തിലേക്ക് വിളിക്കുന്ന അദാൻ ബാങ്ക്, അതിൻ്റെ ആരംഭം തക്ബീർ കൊണ്ടാണ്. ഇസ്ലാമിലെ ആഘോഷങ്ങൾ, അതിൻ്റെ അടയാളം തക്ബീറാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, വക്കബ്ബിർഹു തക്ബീറാ ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിനാൽ നിങ്ങൾ അള്ളാഹുവിന് തക്ബീർ ചൊല്ലണം. വൽ അമാകിനിൽ ആലിയ, എന്തിന്, ഉയർന്ന സ്ഥലങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ചൊല്ലേണ്ട ദിക്റും തക്ബീറാണ്. പലരും മറന്നുപോവുകയോ അറിയാതെ പോവുകയോ ചെയ്തിട്ടുള്ള സുന്നത്താണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, കുന്ന നുസാഫിറു മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ സഇദ്ന കബ്ബർന. ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്ര പോകും. ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഞങ്ങൾ തക്ബീർ ചൊല്ലും. അപ്പം നടന്നു പോകുമ്പോൾ ഒരു ഉയരം കയറിക്കഴിഞ്ഞാൽ തക്ബീർ ചൊല്ലണം. വഇദാ ഹബത്ന സബ്ബഹ്ന, ഞങ്ങൾ താഴോട്ടിറങ്ങിയാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയും. എന്തുകൊണ്ടാണ് അള്ളാഹു അക്ബർ എന്ന വാക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം വരുന്നത്? അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നതാണ് തക്ബീറിന്റെ അർത്ഥം. അതിന് വിശദീകരണം ഇൻഷാല്ലാഹ് നമ്മൾ പിന്നീട് പറയും. ഒരാൾ ഉയരങ്ങളിലേക്ക് കയറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അവൻ്റെ മനസ്സിൽ അവൻ ഉയർച്ചയിലാണ്, അവനൊരു വലിയ പദവിയിലെത്തിയിരിക്കുന്നു എന്ന തോന്നലുണ്ടാകും. നീ ആ സന്ദർഭത്തിൽ ഓർക്കണം, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അള്ളാഹു അക്ബർ എന്ന തക്ബീർ ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് കിബറിനെ എടുകളയുന്ന, അള്ളാഹു സുബ്ഹാനഹു വതആലക്കു മുൻപിൽ വിനയാന്യതനാക്കി തീർക്കുന്ന വാക്കാണ്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ലാ അഹ്സന മിൻ കൗനി തക്ബീരി തഹ്രീമല്ല, നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം തക്ബീറിനേക്കാൾ നല്ല ഒരു തുടക്കം വേറെ അതിനില്ല. കാരണം فتحريمها تكبير الرب تبارك وتعالى الجامع لإثبات كل كمال له وتنزيهه عن كل نقص وعيب وإفراده وتخصيصه بذلك. കാരണം നിസ്കാരത്തിന്റെ ആരംഭത്തിൽ തക്ബീർ പറയുന്നതോടു കൂടി അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആദരിക്കുന്നു, അവനെ മഹത്വപ്പെടുത്തുന്നു. ഒന്നാമത്തെ കാര്യം അതാണ്, തക്ബീർ കൊണ്ട് സംഭവിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ ആദരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ, ഏറ്റവും വലിയവനാണ് ആദരിക്കപ്പെടാൻ ഏറ്റവും അർഹതയുള്ളവൻ. അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ വലുപ്പത്തിൽ മാത്രം വലിയവനാണ് എന്നാണോ? അല്ല, എല്ലാ കാര്യത്തിലും അവനാണ് ഏറ്റവും വലിയവൻ. അതുകൊണ്ട് അവൻ ഏറ്റവും പരിപൂർണമായ ആദരവ് അർഹിക്കുന്നു. രണ്ടാമത്തേത്, വതൻസീഹുഹു അൻ കുല്ലി നഖ്സിൻ വഅയ്ബ്, സർവ ന്യൂനതകളിൽ നിന്നും അള്ളാഹുവിനെ അവൻ പരിശുദ്ധപ്പെടുത്തുന്നു. അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന് ഒരു ന്യൂനതയുമില്ല, കാരണം എല്ലാ നന്മകളിലും അവൻ ഏറ്റവും വലിയവനാണ്. അങ്ങനെയുള്ളവന് ഒരു ന്യൂനതയും ഉണ്ടാവുകയില്ല. അറിവ്, ഏറ്റവും വലിയ അറിവുള്ളവൻ ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ അവന് അറിവില്ലാത്ത അവസ്ഥയില്ല, അവനറിയാത്ത ഒരു കാര്യവുമില്ല. കഴിവുകൾ, എല്ലാ കഴിവുമുള്ളവൻ, എല്ലാത്തിനും കഴിവുള്ളവൻ ആരാണ്? അള്ളാഹുവാണ്. ഏറ്റവും വലിയ കഴിവുള്ളവൻ അവനാണ്. അതുകൊണ്ട് അവന് കഴിയാത്തതായി ഒന്നുമില്ല. അപ്പൊ അള്ളാഹുവിന് ഒരു ന്യൂനതയുമില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. ഒന്ന്, അള്ളാഹുവിനെ അവൻ മഹത്വപ്പെടുത്തുന്നു. രണ്ട്, അള്ളാഹുവിനെ അവൻ പരിശുദ്ധപ്പെടുത്തുന്നു. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, ഇഫ്റാദുഹു വ തഖ്സീസുഹു ബിദാലിക്, ഈ പറഞ്ഞ രണ്ട് കാര്യം, അങ്ങേയറ്റത്തെ മഹത്വം, സർവ ന്യൂനതകളിൽ നിന്നുമുള്ള പരിശുദ്ധി, ഇത് രണ്ടും അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു അക്ബർ, അതായത് അല്ലാഹു മാത്രമാണ് ഏറ്റവും വലിയവൻ. അല്ലാഹു അക്ബറു, അല്ലാഹു അക്ബറു കബീർ, അല്ലാഹു എല്ലാ വലിയവനേക്കാളും വലിയവനാണ്, അവനേക്കാൾ വലിയ മറ്റൊരാളില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല പറഞ്ഞു, فالتكبير يتضمن تفاصيل افعال الصلاه واقوالها وهيئاتها. تكبيرنا നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിസ്കാരത്തിലെ വാക്കുകൾ, നിസ്കാരത്തിലെ പ്രവൃത്തികൾ, നിസ്കാരത്തിലെ രൂപങ്ങൾ, ഈ മൂന്നും തക്ബീറിന്റെ വിശദീകരണമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു അക്ബർ എന്ന വാക്കിന്റെ വിശദീകരണമാണ് നിസ്കാരം തുടക്കം മുതൽ അവസാനം വരെ. അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന ആ പ്രഖ്യാപനം, അതിന്റെ വിശദീകരണമാണ് നമ്മുടെ അസ്കാറുകളിൽ മുഴുവനും ഉള്ളത്. നോക്കൂ, നിങ്ങൾ ഫാത്തിഹ അതാണുള്ളത്. അതുപോലെ തന്നെ സുബ്ഹാന റബ്ബിയൽ അഅല, അല്ലാഹു സുബ്ഹാനഹു വതആല ഉന്നതനായ റബ്ബ്, അവൻ പരിശുദ്ധനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പരിശുദ്ധപ്പെടുത്തലാണ് തക്ബീറിന്റെ അർത്ഥം. ഇങ്ങനെ നിസ്കാരത്തിലെ ഇബാദത്തുകൾ, പ്രാർത്ഥനകളെല്ലാം അങ്ങനെ തന്നെ, പ്രവർത്തനങ്ങളെല്ലാം അങ്ങനെ തന്നെ, അതിലെ രൂപങ്ങൾ വരെ അങ്ങനെ തന്നെയാണ്. അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ എന്നതിൻ്റെ വിശദീകരണം നിസ്കാരത്തിലെ പ്രവർത്തനങ്ങൾ മുഴുവൻ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിസ്കാരത്തിൽ നമ്മൾ നോക്കുന്നത് സുജൂദിന്റെ സ്ഥാനത്തേക്കാണ്. അല്ലാഹു എവിടെയാണുള്ളത്? സുജൂദിന്റെ സ്ഥാനത്താണോ? അല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശങ്ങൾക്ക് മുകളിലാണ്. എന്ത് നമ്മൾ നിസ്കാരത്തിൽ മേലോട്ട് നോക്കാത്തത്? അബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ഏറ്റവും മഹത്വമുള്ളവന്റെ മുന്നിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ആദരവ് കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കാതിരിക്കുക എന്നതാണ് അദബ്. നമ്മൾ ഭയപ്പെടുന്ന, പേടിക്കുന്ന, തെറ്റുകൾ പുറത്തു നൽകാനായി നമ്മൾ ഓടി വന്നിരിക്കുന്ന, മാപ്പ് നൽകാനായി നമ്മൾ കാലിൽ വീണ് അപേക്ഷിക്കുന്ന ഒരാളുടെ മുഖത്തേക്ക് നോക്കാതെ താഴത്തേക്ക് നോക്കി നിൽക്കുക എന്നതാണ് അദബ്. അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന മനസ്സിന്റെ അംഗീകാരത്തിൽ നിന്ന്, മനസ്സിന്റെ ബോധ്യത്തിൽ നിന്നാണ് അവൻ താഴോട്ട് നോക്കുന്നത് എന്ന് അബ്ദുൽ ഖയ്യിം റഹിമഹുള്ള താഴോട്ട് നോക്കുന്നതിന്റെ വിശദീകരണമായി അദ്ദേഹം പറഞ്ഞതായി കാണാം. അവൻ താഴോട്ട് നോക്കി നിൽക്കുന്നതിന്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ നിസ്കാരം, അതിലെ റുകൂ വിനയത്തിന്റെ രൂപമാണത്, അതിലെ സുജൂദ് അങ്ങേറ്റത്തെ താഴ്മയുടെ രൂപമാണത്, അതിലെ ഓരോ ഇരുത്തങ്ങളും നൃത്തങ്ങളും ഓരോ രൂപവും ഓരോ നൃത്തവും എല്ലാം ഈ തക്ബീറിന്റെ വിശദീകരണമാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം. فَالصَّلَاةُ مِنْ أَوَّلِهَا إِلَى آخِرِهَا تَفْصِيلٌ لِمَوْضُوعٍ مَضْمُونٍ اللَّهُ أَكْبَرُ اللَّهُ أَكْبَرُ اللَّهُ أَكْبَرُ എന്ന വാക്ക് ഉൾക്കൊള്ളുന്നതിന്റെ വിശദീകരണമാണ് നിസ്കാരം. അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ അതിൽ കാണാൻ സാധിക്കും എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അപ്പോൾ അത് തക്ബീറിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാല് വാക്കുകളുണ്ട്. ആ നാല് വാക്കുകളിൽ ഉൾപ്പെട്ട ഒരു വാക്കാണ് അല്ലാഹു അക്ബർ എന്ന വാക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ കലാം ഇലല്ലാഹി അർബ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സംസാരം നാല് വാക്കുകളാണ്. അവിടുന്ന് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ നാല് വാക്കുകളാണ്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. അതിലൊന്ന് അല്ലാഹു അക്ബർ എന്ന വാക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദുറുക ബിഅയ്യിഹിന്ന ബദഅത, ഈ നാലിൽ ഏതുകൊണ്ട് നീ ആരംഭിച്ചാലും കുഴപ്പമില്ല. ഇതിന്റെ തർത്തീബ് ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ ആവണമെന്നില്ല, എങ്ങനെയും പറയാം. ഈ പറഞ്ഞ നാല് ദിക്റുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്. ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസം എത്ര തവണ തക്ബീർ നിശ്ചയിച്ചിട്ടുണ്ട് എന്നത് ചിന്തിച്ചാൽ തന്നെ തക്ബീറിനുള്ള പ്രാധാന്യം മനസ്സിലാകും. ഒരാൾ നിസ്കാരത്തിൽ ഒരു നാല് റക്അത്തുള്ള നിസ്കാരമാണ് എങ്കിൽ അതിൽ 22 തവണ അയാൾ തക്ബീർ ചൊല്ലുന്നുണ്ട്. നാല് റക്അത്തുള്ള ഒരു നിസ്കാരത്തിൽ 22 തവണ തക്ബീറുണ്ട്. രണ്ട് റക്അത്തുള്ള നിസ്കാരത്തിൽ 11 തവണ തക്ബീറുണ്ട്. അതുപോലെ തന്നെ ഓരോ റക്അത്തുകളിലും 5 വീതം തക്ബീറുകളുണ്ട്. അതുപോലെ തന്നെ ഒരു മുസ്ലിം രാവിലെയും രാത്രിയും 5 നേരം നിസ്കരിക്കുകയും ആ 5 നേരത്തെ നിസ്കാരം മാത്രം നിർവഹിക്കുകയും ചെയ്താൽ തന്നെ ഒരു ദിവസം അവൻ 94 തവണ തക്ബീർ ചൊല്ലുന്നുണ്ട്. ഒറ്റ ദിവസം 5 നേരത്തെ 5 നേരം നിർബന്ധ നിസ്കാരം മാത്രം നിർവഹിച്ചാൽ 94 തവണ അവൻ ഒരു ദിവസം തക്ബീർ ചൊല്ലുന്നുണ്ട്. അതിനോടൊപ്പം അവൻ റവാത്തിബ് സുന്നത്തുകളും വിത്റും മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളും നിർവഹിച്ചാൽ, പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ മാത്രം നിർവഹിച്ചാൽ തന്നെ 342 തവണ അവനൊരു ദിവസം തക്ബീർ ചൊല്ലുന്നുണ്ട്. ഒറ്റ ദിവസത്തിലുള്ള തക്ബീറിന്റെ എണ്ണമാണത്. അതിനോടൊപ്പം നിസ്കാരത്തിന് മുൻപും ശേഷവുമുള്ള സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നീ ദിക്റുകൾ 33 തവണ ചൊല്ലുന്നത് കൂടി അവൻ സ്ഥിരപ്പെടുത്തിയാലോ അതിന്റെ എണ്ണം വീണ്ടും വർദ്ധിക്കും. അപ്പോൾ ഒരു ദിവസം തന്നെ ധാരാളം തവണ ഒരു മുസ്ലിം അല്ലാഹു അക്ബർ എന്ന വാക്ക് അവൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിനൊക്കെ പുറമെ ഒരാൾ നിസ്കാരത്തിന് വരുന്ന സന്ദർഭത്തിൽ അദാനിന്റെ സമയത്ത് അയാൾ ബാങ്ക് കൊടുക്കുകയോ അതല്ലെങ്കിൽ ബാങ്ക് കേൾക്കുന്ന സമയത്ത് അതിന് ഉത്തരം നൽകുകയോ ചെയ്യുന്ന വേളയിലും ഇഖാമത്തിന്റെ സന്ദർഭത്തിലും മറ്റുമുള്ള തക്ബീറുകൾ കൂടി എണ്ണിയാൽ ഈ എണ്ണം ഇനിയും വർദ്ധിക്കും. 342 എന്ന് പറഞ്ഞതിൽ നിന്ന് ഇനിയും മേലോട്ട് പോകും. ഇത്രയധികം തക്ബീറുകളുണ്ട്. അപ്പോൾ തക്ബീറിന്റെ പ്രാധാന്യം ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിസ്കാരം അതിലേക്ക് വരുന്ന സന്ദർഭത്തിലും തക്ബീറുണ്ട്, നിസ്കാരം തുടങ്ങുന്ന സമയത്തിലും തക്ബീറുണ്ട്. മാത്രമല്ല നിസ്കാരത്തിന്റെ റുക്നുകളിൽ പെട്ടതാണ് അൽ ഇഹ്റാം. മറ്റു തക്ബീറുകളോ? മറ്റു തക്ബീറുകൾ ഏതിലാ വിടാ? നിസ്കാരത്തിന്റെ റുക്നാണ് തക്ബീറത്തുൽ ഇഹ്റാം. മറ്റു തക്ബീറുകൾ ഏതിലാ വിടാ? എന്താ റുക്നിന്റെ പ്രത്യേകത? നമ്മൾ ഫിഖ് എടുത്ത സമയത്ത് പറഞ്ഞതാണ്, റുക്ന് ഒരാളുടെ നിസ്കാരത്തിൽ നിന്ന് ഒഴിവായാൽ ആ നിസ്കാരം ബാത്തിലായി. ഏതെങ്കിലും തക്ബീറത്തുൽ ഇഹ്റാമാണ് അവന്റെ നിസ്കാരത്തിൽ നഷ്ടപ്പെട്ടത് എങ്കിൽ ആ നിസ്കാരം ശരിയായിട്ട് തന്നെയല്ല, നിസ്കാരം അടക്കണം. എന്നാൽ തക്ബീറത്തുൽ ഇഹ്റാം ഒഴിച്ചു നിർത്തി ഇടയിലുള്ള റുക്നുകൾ ഏതെങ്കിലുമാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ ആ റക്അത്ത് അവന് നഷ്ടപ്പെട്ടു. ഏത് റക്അത്തിലാണോ ആ റുക്ന് ഇല്ലാതായത് ആ റക്അത്ത് അവന് നഷ്ടപ്പെട്ടു. എന്നാൽ മറ്റ് തക്ബീറുകളുടെ വിധി എന്താണ്? റുക്നാണോ അത്? സുന്നത്താണോ? വാജിബാണോ? വാജിബാണ്. അത് ഒരാൾ മറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ശഹുവിന്റെ സുജൂദ് ചെയ്യണം. എന്നാൽ മറ്റു റുക്നുകൾ മറന്നു കഴിഞ്ഞാലോ ആ റക്അത്ത് ഒന്നാകെ മടക്കി നിസ്കരിക്കണം, തക്ബീറത്തുൽ ഇഹ്റാം ഒഴികെ. മാത്രമല്ല നമ്മൾ പറഞ്ഞിരുന്നു തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരത്തിൽ, ജമാഅത്തായ നിസ്കാരത്തിൽ മഅ്മൂം തക്ബീർ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കണം, തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇമാമിനെ മുൻകടന്നാൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. നിസ്കാരം ബാത്തിലാണ്, നിസ്കാരം ശരിയായിട്ടില്ല. കാരണം എന്താ? ഇമാമ് ചൊല്ലുന്നതിന് മുൻപ് തക്ബീർ ചൊല്ലിയതിനാൽ, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിനാൽ അവൻ ജമാഅത്തിലും പ്രവേശിച്ചിട്ടില്ല എന്ന ഒറ്റക്കുമല്ല, ഈ രണ്ട് രൂപത്തിലല്ലാതെ നിസ്കാരവുമില്ല. അതുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇമാമിനെ മുൻകടക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. മറ്റുള്ള സന്ദർഭങ്ങളിൽ ഇമാമിനെ മുൻകടക്കുന്നത് ഹറാമാണ്, അത് വിലക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ നിസ്കാരം അതുകൊണ്ട് ബാത്തിലാകുന്നില്ല. തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇമാമിനെ മുൻകടന്നാൽ അവന്റെ നിസ്കാരം ബാത്തിലാകും എന്നതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട ഗൗരവതരമായ കാര്യമാണ് എന്നത് അന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ശരി, എന്താണ് സഹോദരങ്ങളെ തക്ബീർ എന്നതിന്റെ, തക്ബീർ ചൊല്ലുന്നതിന്റെ അർത്ഥം? അള്ളാഹു അക്ബർ എന്നതിന്റെ അർത്ഥമായി രണ്ട് അർത്ഥങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ അർത്ഥം അള്ളാഹു അക്ബർ എന്നാൽ അതിന്റെ അർത്ഥം അള്ളാഹു കബീർ എന്നാണ് എന്നൊരു ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു വലിയവനാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു അക്ബർ എന്നതിന്റെ അർത്ഥമായി അവർ പറഞ്ഞു അള്ളാഹു കബീർ, അള്ളാഹു വലിയവനാണ് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മറ്റു ചിലർ പറഞ്ഞു അള്ളാഹു അക്ബർ എന്നതിന്റെ അർത്ഥം അള്ളാഹു അക്ബറു കബീർ, എല്ലാ വലിയവനെക്കാളും വലിയവൻ, ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് എന്നതാണ് അതിന്റെ അർത്ഥം എന്ന് മറ്റു ചിലർ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം അസ്ഹരി റഹിമഹുള്ള അദ്ദേഹം ഈ രണ്ട് അർത്ഥങ്ങളും നൽകിയിട്ടുണ്ട്. ഇതിൽ ഈ പറഞ്ഞതിൽ രണ്ടാമത്തെ അർത്ഥം അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന അർത്ഥം അതാണ് ശരിയായ അർത്ഥം. അള്ളാഹു വലിയവനാണ് എന്ന് പറയുമ്പോൾ അതിൽ എന്ത് വരുന്നില്ല? അള്ളാഹുവിന് പുറമെയുള്ളവർ അവനേക്കാൾ വലുതാകാനോ വലുതാകാതിരിക്കാനോ ഒന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോഴോ, അതോടുകൂടി ഇനി ആരും തന്നെ അള്ളാഹുവിനോടൊപ്പം വലുപ്പമുള്ളവനായില്ല എന്ന കാര്യം അതോടൊപ്പം നമ്മുടെ ആ അർത്ഥത്തിൽ വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും അത് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു നീ എന്തുകൊണ്ടാണ് മുസ്ലിം ആവാത്തത്? ما يمنعك ان تقول لا اله الا الله فهل تعرف من اله غير الله എന്താണ് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാത്തത്? നമുക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു വഴിയാണത്. റസൂലുള്ള ചോദിക്കാൻ എന്തേ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാത്തത്? ഫഹൽ തഅരിഫു മിൻ ഇലാഹിൻ ഗൈറുള്ളാഹ്, അല്ലാഹുവിനെ പുറമെ വല്ല ഇലാഹിനെ നിനക്കറിയുമോ? വമ യംനഉക അൻ തഖൂല അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയാൻ നിന്നെ തടസ്സപ്പെടുത്തുന്നത് എന്താണ്? ഫഹൽ മിൻ ഷൈഇൻ അക്ബറു മിൻ അല്ലാഹ്, അള്ളാഹുവിനേക്കാൾ വലുതായി മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ഒരു രൂപമാണ്. അപ്പൊ ആ ഹദീസിൽ അള്ളാഹു അക്ബർ എന്നതിന്റെ വിശദീകരണം പോലെ റസൂലുള്ള ഇപ്രകാരം പറഞ്ഞു ഫഹൽ മിൻ ഷൈഇൻ അക്ബറു മിൻ അല്ലാഹ്, അള്ളാഹുവിനേക്കാൾ വലിയവനായി മറ്റെന്തെങ്കിലും ഉണ്ടോ സഹോദര, അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ, നിന്റെ മനസ്സ് അള്ളാഹുവിൻ്റെ വലുപ്പം, അവൻ്റെ കിബ്രിയ, അവൻ്റെ മഹത്വം, അത് നീ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനേക്കാൾ വലിയവനായി മറ്റൊരാളുമില്ല. അവൻ്റെ വലുപ്പത്തിന് മുൻപിൽ, അവൻ്റെ മഹത്വത്തിന് മുൻപിൽ, അവൻ്റെ പ്രൗഢിക്ക് മുൻപിൽ, അവൻ്റെ മഹത്വത്തിന് മുൻപിൽ സർവസൃഷ്ടികളും കീഴൊതുങ്ങിയിരിക്കുന്നു. ഒരാൾക്കും അവൻ്റെ മുൻപിൽ ശബ്ദമുയർത്താനുള്ള അധികാരം പോലുമില്ല, ധൈര്യമില്ല, അവകാശമില്ല. സർവതും അവന് കീഴൊതുങ്ങിയിരിക്കുന്നു. എല്ലാ അധികാരികളും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിന് കീഴിലാണ്. എല്ലാ രാജാക്കന്മാരും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിക്ക് ഉള്ളിലാണ്. ചെറുതോ വലുതോ ആയ ഏതൊരു കാര്യമാകട്ടെ, അള്ളാഹുവിന്റെ തീരുമാനത്തിനപ്പുറത്തേക്ക് ഒരിഞ്ച് അപ്പുറത്തേക്ക് നീങ്ങുകയോ അങ്ങോട്ട് മാറി നിൽക്കുകയോ ചെയ്യുന്നില്ല. സർവതും അള്ളാഹുവിന്റെ കീഴിലാണ്. സർവതും അള്ളാഹുവിന് മുൻപിൽ തലകുനിച്ചിരിക്കുന്നു. സർവതും അള്ളാഹുവിന് മുൻപിൽ കീഴൊതുങ്ങിയിരിക്കുന്നു. സർവതും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മുൻപിൽ വിനയാന്വിതരായിരിക്കുന്നു. സർവതും അള്ളാഹുവിന്റെ മുൻപിൽ ജലീലതാൻ, ഹഖീറതാൻ, തീർത്തും വിലയില്ലാത്തതാണ്. റബ്ബിന് മുൻപിൽ യാതൊന്നിനും നിലനിൽക്കാൻ കഴിയുകയില്ല. അള്ളാഹുവിന്റെ മഹത്വത്തിന് മുൻപിൽ മറ്റൊരു കാര്യത്തിനും അള്ളാഹുവിന്റെ മഹത്വത്തോടൊപ്പം എത്താൻ സാധിക്കുകയില്ല. അതിനു മാത്രം മഹത്വമുള്ളവനാണ് റബ്ബ് എന്ന് നീ പറയുന്നുണ്ട് എങ്കിൽ, അതാണ് അള്ളാഹു അക്ബർ എന്നതിന്റെ അർത്ഥമെങ്കിൽ, സഹോദര, ഈ റബ്ബിനേക്കാൾ വലുതായി മറ്റൊന്നും നിന്റെ കൽബിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവാണ് ഏറ്റവും വലുത് എന്ന് നീ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവാണ് നിനക്ക് നിന്റെ ബിസിനസ്സിനേക്കാൾ വലുത് തന്നെ. അവന്റെ കൽപ്പനകളാണ് നിനക്ക് നിന്റെ താല്പര്യങ്ങളെക്കാൾ വലുത് തന്നെ. അവന്റെ വിലക്കുകളാണ് നിനക്ക് നിന്റെ ദേഹേച്ഛകളെ അനുസരിക്കുന്നതിനേക്കാൾ വലുത് തന്നെ. അള്ളാഹുവാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്റെ ഭാര്യയെക്കാളും നിന്റെ മക്കളെക്കാളും നിനക്ക് അള്ളാഹുവാണ് ഏറ്റവും വലുത് തന്നെ. അള്ളാഹുവാണ് ഏറ്റവും വലുത് എന്ന് നീ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്നെക്കാൾ നീ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് കീഴൊതുങ്ങിയിട്ടുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് നീ പറയുന്നത്, ഇന്ന സലാത്തി വനുസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക, എന്റെ നിസ്കാരം, എന്റെ ബലികർമ്മങ്ങൾ, എന്റെ ജീവിതം, എന്റെ മരണം അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാൻ. കാരണം ഈ പറഞ്ഞ എന്റെ ജീവിതമാകട്ടെ മരണമാകട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മുൻപിൽ അത് എനിക്കൊന്നും തന്നെയല്ല. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം ഇസ്ലാം പുറത്തേക്ക് പറഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ ഉപദ്രവിച്ചു. ബിലാലിനെ പോലെ തന്നെ മറ്റാളുകളെയും അവർ ഉപദ്രവിച്ചു. വെയിലിൽ കൊണ്ടുപോയി അവർ ചുട്ടുവള്ളുന്ന മണലാരണ്യത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വസ്ത്രം അഴിച്ചു കിടത്തി ആ മരുഭൂമിയിൽ അവർ കിടത്തും. ആ ചൂട് കാരണത്താൽ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മാംസം ഉരുകി ഒലിക്കും. അദ്ദേഹത്തിനെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഇരുമ്പിന്റെ പടച്ചട്ട ധരിപ്പിക്കും. അങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് മാംസവും തൊലിയും ഉരുകിപ്പോകുമായിരുന്നു. ഇബ്നു മസ്ഊദ് പറയുന്നു, മറ്റാളുകൾ യാസറിനെ പോലെ, അമ്മാറിനെ പോലെ, ദുർബലരായ ബിലാലിനെ പോലെയുള്ളവർ തന്നെ, അവരിൽ പലരെ കൊണ്ടും മുശ്രിക്കുകൾ അവരാഗ്രഹിക്കുന്ന ചിലതെല്ലാം പറയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. ലാത്തയെ വിളിക്ക്, ഉസ്സയെ വിളിക്ക് എന്ന് അവർ നിർബന്ധിക്കും. റസൂലുള്ളാഹി ചീത്ത വിളിക്കാൻ പറയും. പീഡനം സഹിക്കവയ്യാതെ അവരിൽ ചിലരെങ്കിലും അവരുടെ കൽപ്പനകൾ, മുശ്രിക്കുകളുടെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ പറഞ്ഞു ബിലാൽ ഒഴികെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബിലാലിനെ കുറിച്ച് പറഞ്ഞു, ഹാന അലൈഹി നഫ്സുഹു ഫില്ലാ. അള്ളാഹുവിന്റെ കാര്യത്തിൽ ബിലാൽ തന്റെ സ്വന്തം നഫ്സ് അദ്ദേഹത്തിന് ചെറുതായി തോന്നി. അള്ളാഹുവിന്റെ ദീനിനു മുൻപിൽ തന്റെ സ്വന്തം നഫ്സ് അദ്ദേഹത്തിന് ചെറുതായി തോന്നി. ഇതാണ് തക്ബീറിന്റെ അർത്ഥം. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അവന് മുൻപിൽ ഞാനൊന്നുമല്ല, എന്റെ ഒരു കാര്യവും ഒന്നുമല്ല, എന്റെ ഒരു താല്പര്യങ്ങളും ഒന്നുമല്ല, റബ്ബാണ് ഏറ്റവും വലിയവൻ. അത് പറഞ്ഞിട്ടാണ് നമ്മൾ നിസ്കാരത്തിലേക്ക് കയറുന്നത്. ആ വാക്ക് റബ്ബിന്റെ വലുപ്പം അംഗീകരിച്ചുകൊണ്ട് അവന്റെ മഹത്വം ബോധ്യപ്പെട്ടുകൊണ്ടാണ് നിസ്കാരത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നത്. സഹോദര, നീ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിപ്പത്തെ കുറിച്ച്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നീ കേട്ടില്ലേ, ഫഹൽ തഅറിഫു ഷൈഅൻ അക്ബറു മിൻ അല്ലാഹ്, അള്ളാഹുവിനേക്കാൾ വലുതായി മറ്റെന്തെങ്കിലും നിനക്കറിയുമോ? സഹോദര, നിനക്കറിയുമോ പ്രപഞ്ചത്തെ കുറിച്ച്, ഭൂമിയെ കുറിച്ച്, ആകാശങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ എന്താണ് എന്ന്? റസൂലുള്ളാഹിയുടെ സഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബൈന സമാഇ ദുനിയാ വല്ലതി തലീഹാ 500 ആം, നമ്മൾ ഈ കാണുന്ന ആകാശം, ആ ആകാശം മുതൽ അടുത്ത ആകാശം വരെ 500 വർഷത്തെ ദൂരമുണ്ട്. നമ്മൾ ഈ കാണുന്ന ആകാശം മുതൽ അടുത്ത ആകാശം വരെ 500 വർഷത്തെ ദൂരമുണ്ട്. സുബ്ഹാനല്ലാഹ്, നീ ചിന്തിച്ചു നോക്കൂ. 500 വർഷം കുതിരപ്പുറത്തു പോകുന്നത് നീ ചിന്തിക്കണ്ട, 500 വർഷം റോക്കറ്റിൽ പോകുന്നത് നീ ചിന്തിക്കണ്ട, 500 വർഷം കാറിൽ പോകുന്നത് നീ ചിന്തിക്കണ്ട, 500 വർഷം ഒരാൾ നടന്നാൽ എത്ര ദൂരമുണ്ടായിരിക്കും? ഏറ്റവും വേഗത കുറഞ്ഞത് അതാണല്ലോ. 500 വർഷം ഒരാൾ നടന്നാൽ എത്ര ദൂരമുണ്ടായിരിക്കും? ഈ ആകാശം മുതൽ അടുത്ത ആകാശം വരെ 500 വർഷത്തെ ദൂരമുണ്ട്. വബൈന കുല്ലി സമാഇൻ 500 ആം, ഓരോ ആകാശങ്ങൾക്കുമിടയിൽ ഇതുപോലെ 500 വർഷങ്ങളുടെ ദൂരമുണ്ട്. അങ്ങനെ 7 ആകാശമുണ്ട്. യാ സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യൻ ജീവിച്ചാൽ 70 വർഷം, 60 വർഷം. അവൻ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ നടന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക, എത്ര ദൂരം നടന്നിട്ടുണ്ടാവും? അപ്പോൾ 500 വർഷത്തെ നടത്തം എന്താണ്? ഈ കാണുന്ന ആകാശം മുതൽ അടുത്ത ആകാശം വരെ 500 വർഷത്തെ ദൂരമുണ്ട്. അങ്ങനെ 7 ആകാശങ്ങൾ, അവക്കിടയിൽ 500 വർഷത്തെ ദൂരമുണ്ട്. വബൈന സമാഇ സാബിഅതി വൽ കുർസിയി 500 ആം, 7 ആകാശങ്ങൾ കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാദം വെക്കുന്ന, അവന്റെ കാലു വെക്കുന്ന പാദപീഠമായ കുർസിയുണ്ട്. വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, അല്ലാഹുവിന്റെ കുർസി ആകാശഭൂമികളെ മുഴുവൻ വിശാലമായി ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞ കുർസി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, 7-ാമത്തെ ആകാശം മുതൽ അല്ലാഹുവിന്റെ കാൽപാദം വെക്കുന്ന കുർസി അതുവരെ 500 വർഷത്തെ ദൂരം വീണ്ടുമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വബൈനൽ കുർസിയി വൽ മാഇ 500 ആം, അല്ലാഹുവിന്റെ പാദം വെക്കുന്ന ഈ കുർസി അതുമുതൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അർശ് അത് വെള്ളത്തിന് മുകളിലാണ് എന്ന് റസൂലുള്ളാഹി അറിയിച്ചിട്ടുണ്ട്. ആ വെള്ളം വരെ 500 വർഷത്തെ ദൂരമുണ്ട്. വൽ അർശു ഫൗഖൽ മാ, ആ വെള്ളത്തിന് മുകളിലാണ് അല്ലാഹുവിന്റെ അർശുള്ളത്. തആലല്ലാഹു തആല സുബ്ഹാനഹു വതആല വല്ലാഹു ഫൗഖൽ അർശ്, അല്ലാഹു ആ അർശിന് മുകളിലാണ്. അവന് യോജിച്ച രൂപത്തിൽ, അവന്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ, ലാ യഖ്ഫാ അലൈഹി ഷൈഉ മിൻ അഅ്മാലികും, ഇത്രമാത്രം മുകളിലാണ് അവൻ. ലാ യഖ്ഫാ അലൈഹി ഷൈഉ മിൻ അഅ്മാലികും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഒരു കാര്യവും അല്ലാഹു അറിയാത്തതായില്ല, അവന് അവ്യക്തമാകുന്നതായില്ല, അല്ലാഹു കാണാത്ത ഒരു പ്രവർത്തനവുമില്ല, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവൻ കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. സഹോദര, നീ ചിന്തിച്ചു നോക്കുക, ഈ പറഞ്ഞ വലുപ്പം, ഈ പറഞ്ഞ വിശാലത ആകാശഭൂമികളുടെ കാര്യത്തിലുണ്ട്. നീ ചിന്തിക്കുക, വീണ്ടും ചിന്തിക്കുക, ഇനിയും ചിന്തിക്കുക. നിന്റെ തലച്ചോറിന് അതൊരിക്കലും ചിത്രീകരിക്കാൻ പോലും സാധിക്കുകയില്ല. 1-ാമത്തെ ആകാശം പോലും നിന്റെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ കഴിയില്ല, അതിനു മാത്രം വലുപ്പമുണ്ട്. അല്ലാഹു അക്ബറു മിൻ കുല്ലി ഷൈ, ഈ ആകാശഭൂമികൾ മുഴുവൻ എടുത്താൽ, അർശും കുർസിയും എല്ലാം എടുത്താലും അതിനേക്കാളെല്ലാം വലിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇവയെല്ലാം ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഈ കാണുന്ന ആകാശഭൂമികൾ മുഴുവൻ അവ മുഴുവൻ എടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിൽ ഒരു ഹർദൽ ഒരു കടുകുമണിയുടെ വലുപ്പമേ ഉണ്ടാവുകയുള്ളൂ. എന്തായിരിക്കും റബ്ബിന്റെ വലുപ്പം? എന്തായിരിക്കും റബ്ബിന്റെ മഹത്വം? അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ചില ഹദീസുകളിൽ അവിടുന്ന് പറഞ്ഞു, തഫക്കറു ഫി ആലാഇല്ലാഹ് വല തഫക്കറു ഫില്ലാഹ്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുക, അല്ലാഹുവിന്റെ രൂപത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അല്ലാഹുവിന്റെ സൃഷ്ടികളാണിത്, അവയെ കുറിച്ച് ചിന്തിച്ചാൽ പോലും നമ്മുടെ മനസ്സിന് നമ്മുടെ ബുദ്ധിക്ക് അതിൻ്റെ കോടിക്കണക്കിന് അംശങ്ങളിൽ ഒന്നുപോലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞവയെല്ലാം സൃഷ്ടിച്ചവനായ റബ്ബിന്റെ അവസ്ഥ? അപ്പോൾ നീ ചിന്തിക്കുക, നമ്മൾ എത്രമാത്രം ഗഫ്ലത്തിലാണ്, നമ്മൾ എത്രമാത്രം അശ്രദ്ധയിലാണ്. ഈ റബ്ബിന്റെ മുൻപിൽ നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് നീ ആലോചിക്കുക. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് ചോദ്യം ചോദിക്കുന്ന സന്ദർഭത്തിൽ അവന് നൽകേണ്ട ഉത്തരങ്ങളെക്കുറിച്ച് നീ ചിന്തിക്കുക. സഹാബികളിൽ ചിലർ ചോദിച്ചല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മറ്റസ്സാ, അല്ലാഹുവിന്റെ റസൂലെ, എപ്പോഴാണ് അന്ത്യനാൾ ഉള്ളത്? റസൂലുള്ള തിരിച്ചു ചോദിച്ചു, വമാദാ അഅദത്ത ലഹ, ആ അന്ത്യനാളിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? അല്ലാഹു അക്ബർ എന്ന വാക്കുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചിന്തിക്കാൻ പറഞ്ഞത് ഇതിനെക്കുറിച്ചാണ്. എത്രമാത്രം വലിയവനാണ് നിന്റെ റബ്ബ്, എത്രമാത്രം വലിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നത് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വാക്കാണ് അല്ലാഹു അക്ബർ എന്ന വാക്ക്. അവന്റെ വലുപ്പം, റബ്ബിന്റെ മഹത്വം എത്രമാത്രം നിനക്ക് ബോധ്യപ്പെടുന്നോ, നിന്റെ തക്ബീർ എത്രമാത്രം അർത്ഥവത്താണോ, അത്രമാത്രം നിന്റെ നിസ്കാരം അർത്ഥവത്തായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനുള്ള ഇബാദത്തുകൾ ശരിയാംവണ്ണം പരിപൂർണമായി നിർവഹിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലമു ബിസ്സവാബ് വസല്ലല്ലാഹു വസല്ലം وبارك على نبينا محمد وعلى اله وصحبه وسلم. ان شاء الله ارتاعه حسن المسلم لنا പ്രാർത്ഥന ഇന്ന് തക്ബീറാണ്, അതെല്ലാവർക്കും കാണാതറിയാം. ഇനിയുള്ള ദിക്ർ നിങ്ങൾ കാണാതെ പഠിക്കണം. പല ആളുകളും ഉദാഹരണത്തിന് തക്ബീർ കഴിഞ്ഞാൽ ഇഫ്തിതാഹ്, പിന്നെ ദുആഉൽ ഇസ്തിഫ്താഹ് ഉണ്ട്, തുടക്കത്തിലുള്ള പ്രാരംഭ പ്രാർത്ഥന. അതിൽ പലർക്കും ഒന്നോ രണ്ടോ പ്രാർത്ഥന അറിയുന്നുണ്ടാവും, സ്ഥിരമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ടാവും. നമ്മൾ ഇൻഷാല്ലാ മിക്ക സാഹചര്യങ്ങളിലും ഒന്നിലധികം പ്രാർത്ഥന, ധാരാളം പ്രാർത്ഥനകളുണ്ട് എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് പ്രാർത്ഥനകളെങ്കിലും ഓരോ സന്ദർഭത്തിലും ഉള്ളത് നമ്മൾ വിശദീകരിക്കും. ദുആ ഇസ്തിഫ്താഹ് ആണെങ്കിൽ ഇൻഷാല്ലാ അതിൽ മൂന്ന് ദുആ എങ്കിലും ചുരുങ്ങിയത് നമ്മൾ വിശദീകരിക്കും. മൂന്ന് നിങ്ങൾ കാണാതെ പഠിക്കണം, മൂന്ന് പ്രാർത്ഥന കാണാതെ പഠിക്കും. പിന്നെയും പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെയും പഠിക്കാം. ഈ മൂന്നും സന്ദർഭത്തിൽ മാറ്റി മറിച്ചും ഉപയോഗപ്പെടുത്തുകയും വേണം. പലപ്പോഴും നമ്മുടെ നിസ്കാരം അങ്ങനെ തുടക്കം മുതൽ അങ്ങനെ അവസാനം വരെ പോകുന്നത് ഈ പറഞ്ഞ് നമ്മൾ തിരഞ്ഞെടുക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ബോധപൂർവം ഓരോ നിസ്കാരത്തിലും ഈ നിസ്കാരത്തിൽ ഈ ദിക്ർ, ആ നിസ്കാരത്തിൽ ആ ദിക്ർ എന്നിങ്ങനെ ഓരോന്നിലും ഓരോന്നും തിരഞ്ഞെടുത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരം യാന്ത്രികമാവില്ല. നിസ്കാരം യാന്ത്രികമാകാതിരിക്കാനുള്ള വഴികളിൽ പെട്ടതാണ് വ്യത്യസ്ത ദിക്റുകൾ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇൻഷാല്ലാ അവിടെ പുസ്തകം ഇവിടെ ഉണ്ട്, എന്തോ ആവശ്യമുള്ള ആളുകൾക്ക് അത് എടുക്കാം.